Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണം എന്ന ഭാഗം തന്നെയാണ് നാം ഇക്കുറിയും തുടരുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ കീർത്തനങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് ദൃശ്യമാകുന്ന ദൈവാധീശത്വം എന്ന വിഷയം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ ചർച്ച ചെയ്തതാണ്. സ്തുതിപ്പിന്റെ സങ്കീർത്തനങ്ങളിലെ ദൈവാവിഷ്കരണം അല്ലെങ്കിൽ ദൈവശാസ്ത്ര വീക്ഷണം അങ്ങനെ നാം കണ്ടതാണ്. സങ്കീർത്തകൻ ദൈവത്തെ രാജാവായി ചിത്രീകരിക്കുന്നത് വഴി അവിടുന്ന് സകലത്തിന്റെയും ഭൂമിയുടെയും ഭൂവാസികളുടെയും അതിലെ സകല ചരാചരങ്ങളുടെയും തന്നെ അതിനാഥനാണെന്ന് ഏറ്റുപറയുന്നു. രാജകീയ സങ്കീർത്തനങ്ങളിലെ ദ റോയൽ സാംസിലെ ദൈവശാസ്ത്ര വീക്ഷണത്തെക്കുറിച്ചാണ് നാം ഈ പരമ്പരയിൽ പഠിക്കുന്നത്. നാം ഇന്ന് മാതൃകയായി ഉപയോഗിച്ചിരിക്കുന്നത് ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിനെന്ന വളരെ സാധാരണവും സുപരിചിതവും എന്നാൽ ഏറെ പ്രശസ്തവുമായ 100-ാം സങ്കീർത്തനത്തിന്റെ സമാന്തര സംഗീതാവിഷ്കാരമാണ്. ഈ ഗീതത്തിന്റെ പണിപ്പുരയിൽ സംഗീത സംവിധായകൻ ഭാരതീയ ഭജനശൈലി അവലംബിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്, ഒപ്പം അഭിനന്ദനാർഹവുമാണ്. അങ്ങനെ സങ്കീർത്തനങ്ങളുടെ ഉപയോഗത്തിലുള്ള സാംസ്കാരിക അനുരൂപണ സാധ്യത വ്യക്തമാക്കുന്ന രീതിയാണ് സണ്ണി സ്റ്റീഫന്റെ ശ്രദ്ധേയമായ ഈ സംഗീത സൃഷ്ടി എന്ന് പറയാം. ഭൂവാസികളെ സന്തോഷിപ്പിൻ, കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കുവിൻ എന്ന്.
ഭൂവാസികളെ സ്തുതി പാടിടുവിൻ, തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ, തിരുനാഥനു ഗീതികൾ പാടിടുവിൻ. അത്യുന്നത നാമ മഹത്വമതും ഈ സൃഷ്ടികളൊന്നായി പാടിടുവിൻ. അത്യുന്നത നാമ മഹത്വമതും ഈ സൃഷ്ടികളൊന്നായി പാടിടുവിൻ. ഭൂവാസികളെ സ്തുതി പാടിടുവിൻ, തിരുനാഥനു ഗീതികൾ പാടിടുവിൻ.
ഇസ്രായേലിന്റെ ദൈവത്തെ അങ്ങനെ അത്യുന്നതനായ രാജാവും സ്രഷ്ടാവും ലോകത്തിന്റെ വിധിയാളനുമായ സങ്കീർത്തകൻ ആദരിച്ച് ബഹുമാനിക്കുന്നു. ഈ സ്തുതിപ്പിന്റെ സവിശേഷമായ അഭിധാനങ്ങളും വിശേഷണങ്ങളും വിവരണങ്ങളും വർണ്ണനാപദങ്ങളും ഇസ്രായേൽക്കാർക്ക് വളരെ മുൻപേ തന്നെ പ്രചാരത്തിലിരുന്നതാണെന്ന് പണ്ഡിതന്മാർ സമർത്ഥിക്കുന്നുണ്ട്. ഇവ എടുത്തുകാട്ടുന്നത് എന്താണ്? ദൈവത്തിന്റെ മഹിമയും ഔന്നത്യവും ശക്തിയും സാർവത്രികതയുമാണ്, അല്ലെങ്കിൽ സാർവത്രികത്വവുമാണ് എടുത്തുകാട്ടുന്നത്. യാവേ മാത്രമാണ് ഭൂമിയിൽ പരമോന്നതൻ, അവിടുത്തെ ശബ്ദമെങ്ങും മുഴങ്ങിക്കേൾക്കാം. അത്യുന്നതനായ യാവേ ഭൂമി മുഴുവന്റെയും രാജാവാണ്. അവിടുന്ന് മഹത്വത്തോടെ സെഹിയോനിൽ സിംഹാസനസ്ഥനാണ്. അവിടുത്തെ സിംഹാസനം എന്നേക്കുമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആരാധന സമൂഹം അങ്ങനെ യാവേയെ ഭൂമി മുഴുവന്റെയും രാജാവായി വാഴ്ത്തുന്നു, പ്രകീർത്തിക്കുന്നു, സ്തുതിക്കുന്നു. ദാഹിക്കുന്നവർക്ക് ജീവജലവും മന്നയും തരുന്ന ഈശപരനും തന്റെ വചനത്താൽ മനുഷ്യരുടെ ഹൃദയവയലാകുന്ന വരണ്ട നിലത്തെ വിളനിലമാക്കുന്ന സർവാധീശനുമാണ് കർത്താവ് എന്ന് സങ്കീർത്തകൻ വിശേഷിപ്പിക്കുമ്പോൾ, ഏറ്റുപാടുമ്പോൾ, അത് ക്രിസ്തുവിലേക്കും രക്ഷാകര പദ്ധതിയുടെ പുതുയുഗത്തിലേക്കും വിരൽ ചൂണ്ടുന്നത് ഏറെ ശ്രദ്ധേയമാണ്.
ദാഹിക്കുന്നവർ വചനം തിങ്ങും വയലാക്കും ഭൂവാസികളെ സ്തുതി പാടിടുവിൻ തിരുനാഥനു ഗീതികൾ പാടിടുവിൻ അത്യുന്നത നാമമഹത്വമതും ഈ സൃഷ്ടികളൊന്നായി പാടിടുവിൻ ഭൂവാസികളെ സ്തുതി പാടിടുവിൻ തിരുനാഥനു ഗീതികൾ പാടിടുവിൻ.
ഇനിയും നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ രാജാവ് ദൈവത്തിന്റെ സാർവത്രികമായ ശക്തിയും ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹിമയുമാണെന്ന് സമൂഹം പ്രകീർത്തിക്കുന്നുണ്ട്, സങ്കീർത്തനങ്ങളിൽ പ്രകീർത്തിക്കുന്നുണ്ട്. അത്യുന്നതനും രാജാവുമായ ദൈവം അതേസമയം സർവ്വജീവജാലങ്ങളുടെയും സ്രഷ്ടാവുമാണ്. തിന്മയുടെ ശക്തികളെ തോൽപ്പിച്ച് അവിടുന്ന് പ്രപഞ്ചത്തിൽ ക്രമവും ചിട്ടയും സ്ഥാപിച്ചിരിക്കുന്നു. അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു സ്ഥാപിക്കുകയും സൃഷ്ടവസ്തുക്കൾക്ക് ക്രമവും നിയമവും അത്ഭുതാവഹമായ ജീവിതശൈലിയും ജീവശൈലിയും പ്രദാനം ചെയ്തിരിക്കുന്നു. പിന്നെ ആകാശമണ്ഡലത്തിലെ നക്ഷത്രകോടികളും വളരുന്നതും വികസിക്കുന്നതും നശിച്ചുപോകുന്നതുമായ ജീവജാലങ്ങളുമെല്ലാം കർത്താവിന്റെ കരവേലയാണെന്ന് സങ്കീർത്തകൻ ഏറ്റുപാടുന്നു. അവിടുത്തെ സാർവത്രികമായ കർത്തൃത്വത്തിലുള്ള അടിസ്ഥാനം അവിടുത്തെ സൃഷ്ടി വൈഭവം തന്നെയാണെന്ന് സങ്കീർത്തകൻ സമർത്ഥിക്കുന്നു, സ്ഥിരീകരിക്കുന്നു. അങ്ങനെ രാജാവും സൃഷ്ടാവുമായ ദൈവത്തിന്റെ മഹത്വവും പ്രൗഢിയും വൈഭവവും ഗാംഭീര്യവും ഉജ്ജ്വലതയും കീർത്തിയും ഖ്യാതിയും ശ്രേഷ്ഠതയും മഹിമയും ഭൂമിയിൽ എല്ലായിടത്തുമുണ്ടെന്ന് സങ്കീർത്തകൻ പ്രകീർത്തിക്കുന്നു. സാമ്രാജ്യങ്ങൾ പോലും അവിടുത്തെ ആധിപത്യത്തിൻ കീഴിലാണ്. തന്നെയുമല്ല, അവിടുന്ന് വിധികർത്താവാണ്, അവിടുന്ന് എല്ലാവരെയും വിധിക്കുന്നു. രാജാവിന്റെ തിരുസാന്നിധ്യ സാമീപ്യവും അത് നൽകുന്ന സന്തോഷവും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുവെന്ന് സങ്കീർത്തകൻ ഏറ്റുപാടുന്നു. അത് അനുദിന മനുഷ്യൻ അനുഭവവേദ്യമാകുന്നുണ്ട്. ഇപ്രകാരമുള്ള അഭിധാനങ്ങളാലും വിശേഷണങ്ങളാലും വർണ്ണനാപദങ്ങളാലും വിവരണങ്ങളാലും ആരാധന സമൂഹം സെഹിയോനിൽ സിംഹാസനസ്ഥനായ ഇസ്രായേലിന്റെ രാജാവിനെ, ദൈവത്തെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ജെറൂസലത്തെ ആരാധന ശുശ്രൂഷയിൽ രാജാവിന്റെ പ്രഥമ സ്ഥാനം സങ്കീർത്തകൻ വ്യക്തമാക്കുന്നു. സിംഹാസനാരോഹണ വേളയിൽ രാജാവ് പുരോഹിതനായും നിയമിതനാകുന്നുണ്ട്. യാവേയോട് എന്താനുകൂല്യവും ചോദിക്കുവാൻ രാജാവിന് സ്വാതന്ത്ര്യമുണ്ട്, ശക്തിയുണ്ട്, മാധ്യസ്ഥ ശക്തിയുണ്ട്. അതുല്യമായ രക്ഷയുടെ തലത്തിലാണ് രാജാവ് ജീവിക്കുന്നതും വ്യാപരിക്കുന്നതും. ആദർശയോഗ്യനായ അധികാരിയെപ്പറ്റിയുള്ള പുരാതന പൗരസ്ത്യാശയങ്ങൾ ദൈവത്തെ രാജാവായി പ്രകീർത്തിക്കുന്ന സങ്കീർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്, പ്രസ്താവിക്കുന്നത്. ഈ ആശയങ്ങൾ ജെറൂസലേത്ത് സ്വീകരിച്ച നൂതനമായ ആരാധനക്രമ രീതിയിലും ആവിഷ്കരിക്കപ്പെട്ടിരിക്കണം. ദൈവീക സാമീപ്യത്തിന്റെ രഹസ്യം വ്യക്തമാക്കുന്നതാണ് ദത്തെടുപ്പിന്റെ ആശയം. അതുവഴി പ്രവാചകമൊഴിയിലൂടെ ഭരണാധികാരി അല്ലെങ്കിൽ രാജാവ് ദൈവപുത്രനെന്നും വിളിക്കപ്പെടുന്നത് പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അധരങ്ങളിൽ കൃപ തുളുമ്പുന്നവനും മനുഷ്യമക്കളിലേറ്റവും സുന്ദരനുമായിട്ടാണ് രാജാവ് സങ്കീർത്തനങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റു രാജാക്കന്മാരും ജനതകളും അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ കീഴിലാണ്. ശത്രുക്കളുടെ ആക്രമണമുണ്ടാകുന്ന പക്ഷം യാവേ ഇടപെട്ട് അവരെ തോൽപ്പിക്കുന്നു. ദൈവിക നാമത്തിന്റെ സംരക്ഷണയാലും തിരുവചനത്തിന്റെ ശക്തിയാലും തന്റെ ജനത്തെ നയിക്കുന്നു കർത്താവ്. അങ്ങനെ കർത്താവിന്റെ വചനപ്രഭ ലോകത്തെ നവീകരിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു.
ദൈവിൻ പ്രഭയിൽ പുതുതാക്കുന്നു ഭൂവാസികളെ സ്തുതി പാടിടുവിൻ തിരുനാഥനു ഗീതികൾ പാടിടുവിൻ അത്യുന്നത നാമ മഹത്വമകും ഈ സൃഷ്ടികളൊന്നായി പാടിടുവിൻ ഭൂവാസികളെ സ്തുതി പാടിടുവിൻ തിരുനാഥ
രാജാവിൽ നിന്നും വലിയ രക്ഷാകര ശക്തിയാണ് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നത്. രാജാവ് ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് നീതി നിർവഹിക്കുന്നു, ദരിദ്രർ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ നീതിയും രക്ഷയും തേടുന്നു, അതുപോലെ സമൃദ്ധമായ വിളയും എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമാധാനവും വൈരികളുടെ പരാജയവും രാജവാഴ്ചയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സമൂഹം രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. കാരണം എല്ലാ കാര്യങ്ങളും രാജാവിന്റെ ഉടമ്പടിയോടുള്ള വിശ്വസ്തത അനുസരിച്ചാണ് വിജയിക്കുന്നത്. ജെറൂസലത്തെ ശുശ്രൂഷയിലുള്ള രാജാവിന്റെ പ്രഥമ സ്ഥാനം അല്ലെങ്കിൽ പ്രധാന സ്ഥാനം ഏറെ ശ്രദ്ധേയമാണ്. കർത്താവിന്റെ ആലയത്തിന്റെ നാഥനും അഭിഷിക്തനും എന്ന നിലയിൽ രാജാവ് എപ്പോഴും തന്റെ ജനങ്ങൾക്കു വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. ചുരുക്കത്തിൽ ഭരിക്കുകയും വിധിക്കുകയും സഹായിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന യാവേയുടെ പ്രതിപുരുഷനാണ് രാജാവ്. ഇനി ഈ രാജാവ് ദൈവത്തെ അനുസരിക്കാതെ വരുമ്പോൾ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ജനത്തിനെതിരായും രാജാവിനെതിരായും കൊട്ടിയടയ്ക്കപ്പെടുന്നു. രാജാവിന്റെ മാനുഷിക ഭാവവും ബലഹീനതയും തെറ്റുപറ്റാവുന്ന അവസ്ഥയും അറിയുന്ന സങ്കീർത്തകൻ യാവേയുടെ അഭിഷിക്തനായ രാജാക്കന്മാരെ സ്തുതിക്കുകയും പിന്തുണയ്ക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനം ദൈവം ദാവീദിനോടും തന്റെ സന്തതികളോടും ചെയ്ത ഉടമ്പടിയത്രേ. അങ്ങനെ ജെറൂസലേത്ത് വസിക്കുന്ന രാജാക്കന്മാർ യാവേയുടെ പ്രതിപുരുഷന്മാരാണ്, യാവേയുടെ രാജാക്കന്മാരാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിർണായകമായ ഘട്ടങ്ങളിലാണ് ദൈവം ഈ രാജാക്കന്മാരെ തിരഞ്ഞെടുത്തത്, അവരോധിച്ചത് എന്ന് മനസ്സിലാക്കണം. അവരുടെ അസ്തിത്വവും വളർച്ചയും തളർച്ചയും ദാവീദുമായുള്ള ഉടമ്പടിയോട് ബന്ധപ്പെട്ടതാണ്. അവരുടെ ഭരണത്തിന്റെ അറിവും പ്രഭയും അതിന്റെ പൊരുളും അത്ഭുതാവഹമാണ്, ദൈവീക രഹസ്യമാണ്. അങ്ങനെ ദൈവരാജ്യത്തിന്റെ നിഗൂഢതയാണ് അവർ വെളിപ്പെടുത്തുന്നത്. അത് ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവിലേക്ക്, പുതിയ നിയമത്തിലേക്ക് വ്യക്തമായും വിരൽ ചൂണ്ടുന്നു. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇസ്രായേലിന്റെ പാരമ്പര്യങ്ങൾ പരാമർശിക്കുന്ന സങ്കീർത്തനങ്ങളിൽ പോലും ദൈവാവിഷ്കരണമായിരുന്ന രചയിതാവിന്റെ അല്ലെങ്കിൽ സങ്കീർത്തകന്റെ ഏക ലക്ഷ്യമെന്ന ഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.